ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയ്സ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചനപ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി.
യഹൂദ്യ ദേശത്തിനും ശമരിയയ്ക്കും വേണ്ടി കരംപിരിക്കുന്ന ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു ഫേലിക്സ്. താൻ 3 പ്രാവശ്യം വിവാഹം കഴിച്ചിരുന്നു. 2 ഭാര്യമാർക്ക് ദ്രുസില്ല എന്ന് തന്നെ പേരായിരുന്നു. 3-ാമത്തെ ഭാര്യയുടെ പേര് അറിയപ്പെടുന്നില്ല. എല്ലാവിധമായ ക്രൂരതയും മോഹങ്ങളും താൻ ശീലിച്ചിരുന്നു. അപ്പോസ്തോലനായ പൗലോസ് അവന്റെയും യഹൂദ സ്ത്രീയായിരുന്ന ഭാര്യ ദ്രൂസില്ലയുടെയും അടുത്തുവന്ന് നീതിയെയും ഇന്ദ്രിയജയത്തെയും വരുവാനുള്ള ന്യായവിധിയെയും കുറിച്ച് സംസാരിച്ചു. ക്രിസ്തുവിന്റെ ഒരു അപ്പോസ്തോലൻ എന്ന നിലയിൽ പൗലോസ് ഫേലിക്സിന്റെ മുമ്പിൽ പാപത്തിന്റെ അനന്തരഫലത്തെ അവതരിപ്പിച്ചു. ഇത് ഫേലിക്സിനെ ഭയപ്പെടുത്തി. സത്യത്തെ മുറുകെ പിടിക്കുവാനുള്ള അവസരത്തെ തക്കത്തിലുപയോഗിക്കുന്നതിനു പകരം ഈജിപ്തിലെ ഫറവോനെപ്പോലെ താൻ ഹൃദയത്തെ കഠിനമാക്കുകയും സൗഹൃദപ്രദമായ ഒരു സമയത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളാമെന്നും അറിയിക്കുകയും ചെയ്തു. ആ സമയം ഒരിക്കലും ഉണ്ടായില്ല. അവസരം വന്നപ്പോൾ അദ്ദേഹം വെറുതെ മാറ്റിവയ്ക്കുകയും രക്ഷയെ അവഗണിക്കുകയും ചെയ്തു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ താൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായില്ല. അദ്ദേഹം യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി തീരുവാനുള്ള അവസരത്തെ തള്ളിക്കളഞ്ഞു. മണവാളനെ എതിരേൽക്കുവാൻ ആ 5 കന്യകമാർ ഒരുങ്ങാത്തതുകൊണ്ട് അവർക്ക് ലഭിച്ച അവസരത്തെ അവർ നഷ്ടമാക്കുകയായിരുന്നു ചെയ്തത്. ദൈവം നമുക്ക് എന്ത് താലന്താണ് നൽകിയിരിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. നാം അവയെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദൈവം അവയെ നമ്മിൽ നിന്നും എടുത്തു മാറ്റും. ആംഗലേയ തത്വചിന്തകനായ ഫ്രാൻസിസ് ബേക്കൽ ഒരിക്കലിങ്ങനെ പറഞ്ഞു, ഏറ്റവും നല്ലത് നമുക്ക് ഇല്ലെങ്കിൽ നമുക്കുള്ളതിനെ ഏറ്റവും നല്ലതാക്കണം. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ താൻ കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും. നോഹയുടെയും ലോത്തിന്റെയും കാലത്ത് ആസന്നമായിരുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ജനം അവരെ പരിഹസിച്ചു. ഈ അന്ത്യകാലത്ത് അതുതന്നെ സംഭവിക്കും. നന്മ ചെയ്യുന്നതിനേക്കാളും പാപത്തിൽ മുഴുകുവാനുള്ള അവസരമാണ് പലരും അന്വേഷിക്കുന്നത്. സത്യം സ്വീകരിക്കുന്നതിനുള്ള അതേ അവസരം നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടിയേക്കാം. അങ്ങനെയുള്ള ഒരു സമയത്തിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുവാൻ വിസമ്മതിക്കരുത്. നമ്മുടെ ഹൃദയങ്ങളെ പൂർണമായും കർത്താവിന് സമർപ്പിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. 2 ദിവസം നമുക്കു വേണ്ടിയുള്ളവയല്ല അവ, ഇന്നലെയും നാളെയുമാണ്. നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി അവനെ സ്വീകരിക്കേണ്ട ദിവസം ഇന്നാണ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പൗലോസും ഇങ്ങനെ പറയുന്നു, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. അപ്പോസ്തല പ്രവൃത്തികൾ 24:25 ഇപ്രകാരം പറയുന്നു, എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരിവേശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് നമ്മുടെ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, രക്ഷയ്ക്കുള്ള അവസരത്തെ അവഗണിക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.
ഇന്നത്തെ നന്മൊഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ്, മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം, തുടർന്ന് വചനപ്രത്യാശ.
ദൈവമേ, നീ എന്നും എന്റെ ആശ്രയം. സ്വർലോകനായക നീ ഏക ദൈവമേ, നീ എന്നും എന്റെ ആശ്രയം. വീണു കേഴുമന്നിരം പാലിച്ചിടുന്നു തൻ ചിറകിലെന്നുമേ ലോകയാത്രയിൽ വീണു കേഴുമന്നിരം പാലിച്ചിടുന്നു തൻ ചിറകിലെന്നുമേ നിൻ കൃപകളെ എന്നുമോർത്തിടും നിൻ വഴികളെ ഞാൻ പിന്തുടർന്നിടും നിൻ കൃപകളെ എന്നുമോർത്തിടും നിൻ വഴികളെ ഞാൻ പിന്തുടർന്നിടും സ്വർലോകനായക നീ ഏക ദൈവമേ നീ എന്നും എൻ്റെ ആശ്രയം സ്വർലോകനായക നീ ഏക ദൈവമേ നീ എന്നും എൻ്റെ ആശ്രയം മാധുര്യം നിൻവചസ്സുകൾക്കെന്നും എത്രയാനന്ദം നിന്നിലുള്ള ജീവിതം എത്ര മാധുര്യം നിൻവചസ്സുകൾക്കെന്നും എത്ര നല്ലവൻ എൻ്റെ പാലകൻ എത്ര വല്ലഭൻ എൻ ആത്മനായകൻ എത്ര നല്ലവൻ എൻ്റെ പാലകൻ എത്ര വല്ലഭൻ എൻ ആത്മനായകൻ സ്വർലോകനായക പ്രിയേക ദൈവമേ നീ എന്നും എൻ്റെ ആശ്രയം സ്വർലോകനായക പ്രിയേക ദൈവമേ നീ എന്നും എൻ്റെ ആശ്രയം നീ എന്നും എൻ്റെ ആശ്രയം എന്റെ ആശ്രയം
പ്രിയ ശ്രോതാക്കളെ, ഇത് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം ഭൂമിയിൽ സ്ഥാപിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു മോശയിലൂടെ. അവിടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാസസ്ഥലത്തിൻ്റെ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ, വിശുദ്ധ മന്ദിരത്തിൻ്റെ മാതൃകയായാണ് ഇത് ഭൂമിയിൽ പണിയപ്പെട്ടത്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്താണ്, യേശു ആരാണ്, എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിപ്പിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ മാതൃക നമുക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് യേശുവിന്റെ മാതൃകയാണെന്ന് നാം മനസ്സിലാക്കി. ഇന്ന് നിയമപ്പെട്ടകത്തിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത്? നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്താണ് ഉള്ളത്. ഈ നിയമപ്പെട്ടകത്തിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ദൈവജനം എല്ലായ്പ്പോഴും എല്ലാ കാലത്തേക്കും സദാകാലത്തേക്കും അനുസരിക്കുന്നതിന് വേണ്ടി മാറ്റമില്ലാത്ത നിയമങ്ങൾ ദൈവം നൽകി. അത് സീനായ് പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയ്ക്ക് രണ്ട് കൽപ്പലകകളിൽ ദൈവം തന്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ 10 കൽപ്പനകളാണ് അത് ദൈവം മോശയ്ക്ക് നൽകി. എന്നിട്ട് നിയമപ്പെട്ടകത്തിനകത്ത് ഇത് സൂക്ഷിച്ചു വെക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പന സൂക്ഷിച്ചു വെച്ചിരുന്നത് നിയമപ്പെട്ടകത്തിനകത്താണ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്ന കൃപാസനം ഇരുന്നത് ഈ 10 കൽപ്പനയുടെ മുകളിലാണ്. വെളിപ്പാട് പുസ്തകം 14:12. അന്ത്യകാലത്ത്, വരാനിരിക്കുന്ന കാലത്ത് നിയമപ്പെട്ടകത്തിൻ്റെ, നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാൻമാർഗിക നിയമങ്ങൾ 10 കൽപ്പനയുടെ പ്രത്യേകത എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണ് വെളിപ്പാട് 14:12. ഇങ്ങനെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് ആവശ്യം എന്നും ഈ കാലഘട്ടത്തിലും നാളെയും സ്വർഗത്തിലും ആണ് എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ ഈ 10 കൽപ്പനയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇരുന്ന കൃപാസനത്തിന്റെ അടിയിൽ അതിവിശുദ്ധ സ്ഥലത്ത്, പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്തോ അല്ല, അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം നിയമപ്പെട്ടകത്തിന്റെ ഉള്ളിൽ ഈ കൽപ്പന എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ പെട്ടകത്തിനെ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞത്. നിയമപ്പെട്ടകം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, അത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ആവർത്തന പുസ്തകം 10:4-5 പർവ്വതത്തിൽ കയറി മഹായോഗമുണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 കൽപ്പനയും യഹോവയുടെ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവയെ എന്റെ പക്കൽ തന്നു. അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വെച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അത് അവിടെ തന്നെ ഉണ്ട് എന്ന് മോശ ദൈവത്തോട് പറയുന്നു. മോശ പറയാണ്, ദൈവം എന്നോട് കൽപ്പിച്ച പ്രകാരം ഞാൻ ഈ നിയമപ്പെട്ടകം, ഈ കൽപ്പലകകൾ വിശുദ്ധ മന്ദിരത്തിലെ നിയമപ്പെട്ടകത്തിനുള്ളിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ മേൽഭാഗം കൃപാസനമായിരുന്നു. കൃപാസനത്തിലാണ് പാപത്തിനു വേണ്ടി യാഗമാക്കപ്പെട്ട ആടുകളുടെ ചോര കൊണ്ട് തളിക്കുകയും പാപം വിമോചിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നത് അക്കാലത്ത്. ആരാധനയിൽ മനുഷ്യൻ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴെല്ലാം കൃപാസനത്തിൽ തളിക്കപ്പെട്ട രക്തത്തിലൂടെ ദൈവം തന്റെ കരുണ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എപ്പോഴൊക്കെ ഒരു യാഗം നടത്തുവോ ആ യാഗത്തിന്റെ യാഗവസ്തുവിന്റെ രക്തം നിയമപ്പെട്ടകത്തിലെ കൃപാസനത്തിൽ തളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരുന്നു. മൃഗത്തിന്റെ രക്തം യേശു നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തെ കുറിക്കുന്നു. സദൃശവാക്യങ്ങൾ 28:13, തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, പാപം മറച്ചു വെക്കുന്നവന് ശുഭമുണ്ടാകത്തില്ല, അത് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും, പാപ വിമോചനം ലഭിക്കും എന്ന് പറയുന്നു. ലേവ്യ പുസ്തകം 16:15-16 കൂടെ നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 15:16-15. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തം അവർ വിശുദ്ധ മന്ദിരത്തിന് പ്രായച്ചിത്തം കഴിക്കണം. അപ്പോ അവരുടെ പാപം മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൃഗത്തെ അറുത്ത് യാഗം രക്തം അതിന്റെ കൃപാസനത്തിൽ തളിക്കണം എന്ന് ദൈവം കൊടുത്തിരുന്നത്. മത്തായിയുടെ സുവിശേഷം 26:28 കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവായ യേശു ക്രിസ്തു ആണ് നമ്മുടെ പാപത്തിനു വേണ്ടി മരിക്കപ്പെട്ടത്. 26:28 ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളുടെ കൂടെ പുതിയതായി കിടക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പാപ യാഗം മുഖാന്തരം ഈ മൃഗയാഗങ്ങൾ ഇനി നമ്മൾ അനുസരിക്കേണ്ടതില്ല. ഒരിക്കലായി എന്നേക്കുമായി യേശു ക്രിസ്തു യാഗമായി തീർന്നതുകൊണ്ട് ഇനി ഈ യാഗങ്ങൾക്ക് പ്രസക്തിയില്ല. എബ്രായർ കൃതി ലേഖനം 9:22 ഇപ്രകാരം പറയുന്നു, അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. നയപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്കുവേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. അതോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതലല്ല അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ഈ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, സമാഗമന കൂടാരത്തിൽ യാഗം കഴിഞ്ഞ് അതിന്റെ രക്തം കൃപാസനത്തിൽ തടിക്കുന്നതിനെ പാപവിമോചനത്തിന് ഇടയാക്കി തീർക്കുന്നു. ആ യാഗം യാഥാർത്ഥ്യത്തിൽ യേശു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഇനി ഒരിക്കലും ആ യാഗത്തിന്റെ ആവശ്യമില്ല. കാരണം യാഥാർത്ഥ്യമായി യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ അത് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പാപവിമോചനത്തിന് ക്രിസ്തു കഷ്ടം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകൾ കർത്താവായ യേശു അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നിറവേറ്റി എന്നാണ് ഈ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് പഴയ നിയമകാലത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകളെല്ലാം യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ പഴയ നിയമ ശുശ്രൂഷകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് യേശുവിനെ കൂടുതലായി അടുത്തറിയുവാൻ ഇടയാക്കുന്നു. ഇല്ലെങ്കിൽ യേശുവിനെ നമുക്ക് പലപ്പോഴും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. തെളിവുകളാണ്, യേശു എന്തൊക്കെ ചെയ്തു എന്നതിന്റെ തെളിവുകളാണ് ഈ നിയമപ്പെട്ടകം നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ സമാഗമന ശുശ്രൂഷ കാണിച്ചു തരുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറപ്പെട്ടതായി കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നു. ഇതെല്ലാം ഒരു നിവൃത്തിയാകൽ കൂടിയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ നിറവേറുന്നത് നമ്മൾ കാണുന്നത് കൊണ്ട് യേശു ക്രിസ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കുകയും ചെയ്യും. യേശു യാഥാർത്ഥ്യമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപം വിമോചിക്കപ്പെടണമെങ്കിൽ രക്തം ചൊരിയണം. എന്നേക്കുമായി നമ്മൾ ഓരോരുത്തരും ആരെയും കൊല്ലാതെ, ഒരു മൃഗത്തെയും ഒരു വ്യക്തിയെയും കൊല്ലാതെ പാപവിമോചനം നൽകുന്നതിന് വേണ്ടി യേശു ഒരിക്കലായി നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ഇനി നമ്മളൊരു യാഗവും നടത്തേണ്ട കാര്യമില്ല. ആരുടെയും രക്തം ദേവാലയത്തിൽ കൊണ്ടുപോകേണ്ടതുമായ കാര്യവുമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് പാപവിമോചനം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ നമ്മുടെ പാപവിമോചനത്തിന് വേണ്ടി, നമ്മളെ ദൈവത്തിലേക്ക് പൂർണതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി യേശു ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നിയമപ്പെട്ടകത്തിനുള്ളിൽ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് മുകളിൽ കൃപാസനത്തിൽ യേശു ഇരിക്കുന്നു. അത് യേശുവിന്റെ സാന്നിധ്യത്തെ, സ്വഭാവത്തെ കുറിക്കുന്നു ഈ കൽപ്പലകൾ. കൃപാസനത്തിൽ തളിക്കപ്പെട്ടിരിക്കുന്ന മൃഗത്തിന്റെ രക്തം, യാഗത്തിന്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി ചൊരിയപ്പെട്ടു, അല്ലെങ്കിൽ യാഗമാക്കപ്പെട്ടു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനങ്ങളെ, നമുക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. യേശു മുഖാന്തരം നമുക്ക് പാപവിമോചനമുണ്ട്. നമ്മൾ ആയിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അവനിൽ വിശ്വസിക്കുന്നവന്റെ മേൽ വെളിച്ചമുണ്ടാകും, അവന് നിത്യജീവൻ ലഭിക്കും. യേശു ചെയ്തതിനെ അംഗീകരിക്കുമ്പോൾ, യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അംഗീകരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുമ്പോൾ രക്ഷ നമുക്ക് അവകാശമാക്കുവാൻ തക്കൊണ്ട് കഴിയും. അങ്ങനെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ അംഗീകരിക്കുവാൻ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സ്വർലോകനായക നീ ഏക ദൈവമേ, നീ എന്നും എന്റെ ആശ്രയം. സ്വർലോകനായക നീ ഏക ദൈവമേ, നീ എന്നും എന്റെ ആശ്രയം.
ആനന്ദം നിന്നിലുള്ള ജീവിതം, എത്ര മാധുര്യം നിൻ വചസ്സുകൾക്കെന്നും, എത്ര ആനന്ദം നിന്നിലുള്ള ജീവിതം, എത്ര മാധുര്യം നിൻ വചസ്സുകൾക്കെന്നും, എത്ര നല്ലവൻ എന്റെ പാലകൻ, എത്ര വല്ലഭൻ എൻ ആത്മനായകൻ, എത്ര നല്ലവൻ എന്റെ പാലകൻ, എത്ര വല്ലഭൻ എൻ ആത്മനായകൻ, സ്വർലോകനായക പ്രിയേക ദൈവമേ നീ എന്നും എന്റെ ആശ്രയം, സ്വർലോകനായക പ്രിയേക ദൈവമേ നീ എന്നും എന്റെ ആശ്രയം, നീ എന്നും എന്റെ ആശ്രയം.
ഈ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.